പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്കു തരാൻ മടിക്കായക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചടക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ളവരെ, അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ച ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒന്നൊന്നായി നമ്മൾ പഠന വിഷയമാക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെട്ട ബലിയും അതിന് അബ്രഹാം നൽകിയ മറുപടിയുമാണ്. ആ മറുപടി സമ്പൂർണമായ സമർപ്പണത്തിൻ്റെതായിരുന്നു. ആ മറുപടിയാണ് രക്ഷയ്ക്ക് കാരണമായിത്തീരുന്നത്. അതാണ് ദൈവം പ്രത്യേകമായിട്ട് എടുത്തു പറയുക, നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന ദൈവത്തിൻ്റെ പദ്ധതി അബ്രഹാം എന്നൊരു വ്യക്തിയിലൂടെ തുടരുന്നതാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, അബ്രഹാമിനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും അബ്രഹാമിന് ചില കൽപ്പനകൾ നൽകുകയും വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തതിനെക്കുറിച്ച്. ആ വാഗ്ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ധാരാളം മക്കളുണ്ടാവുക, ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ കടൽത്തീരത്തെ മണൽത്തിരികൾ പോലെ അസംഖ്യം സന്തതികളെ നിനക്ക് ഞാൻ തരും, നിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കും എന്നത്. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം അനുസരിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. അനേകം മക്കളെ നൽകും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തെങ്കിലും 90 വയസ്സായിട്ടും ഒരു കുഞ്ഞിനെപ്പോലും അബ്രഹാമിന് ലഭിച്ചിരുന്നില്ല. സാറാ വന്ധ്യയായിരുന്നു, അബ്രഹാമും മക്കളില്ലാതെ തുടരുകയാണ്. 25 വർഷത്തോളം ദീർഘിച്ചു ഈ മക്കളില്ലാത്ത അവസ്ഥ. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വക ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ദൈവം വീണ്ടും വീണ്ടും ഈ വാഗ്ദാനം ആവർത്തിക്കുക. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു കുട്ടിയുണ്ടാവും. അബ്രഹാമിന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് തോന്നിയത്, ഇതുവരെ കേട്ടത് ഏറ്റവും വലിയ തമാശ. അതുകൊണ്ട് അബ്രഹാം കമിഴ്ന്നു വീണ് ചിരിച്ചു എന്നാണ് പറയുന്നത്. സാറായിക്കും ഇതുതന്നെയായിരുന്നു അനുഭവം. 90 തനിക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന് കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ സാറായിക്ക് സാധിച്ചില്ല. സാറായും ചിരിച്ചു. നീ എന്താണ് ചിരിച്ചതെന്ന് ദൂതൻ ചോദിച്ചപ്പോൾ, ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറയും. ഭയപ്പെട്ടു അവൾ, പക്ഷേ അവൾ ചിരിക്കുക തന്നെ ചെയ്തു. നീ ചിരിക്കും, ഇതാണ് ദൂതൻ അഥവാ ദൈവം അവളോട് പറയുക. ചിരിച്ചു, ചിരിച്ചില്ല, ചിരിക്കും. അബ്രഹാം ചിരിച്ചു, സാറായും ചിരിച്ചു. ഈ ചിരിച്ചു ചിരിച്ചില്ല എന്ന ആ പദമാണ് ഇസഹാക്ക് എന്ന പേരായിത്തീരുക. ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവൻ ചിരിച്ചു എന്നാണ്. ചിരി സന്തോഷത്തിൻ്റെ അടയാളമാണ്. സാധാരണഗതിയിൽ ആത്മാർത്ഥമായി ചിരിക്കുന്ന വ്യക്തി തൻ്റെ ഹൃദയത്തിലുള്ള സന്തോഷമാണ് പ്രകടമാക്കുക. ഇപ്രകാരം ഒരു വലിയ സന്തോഷത്തിൻ്റെ നിദാനമായിരിക്കും അബ്രഹാമിൻ്റെ സന്തതി ഇസഹാക്ക്. പക്ഷേ ഈ ഇസഹാക്കിനെ കുറിച്ചുള്ള വാഗ്ദാനം അഥവാ സന്തോഷത്തെക്കുറിച്ചുള്ള സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം നിറവേറാൻ ഏറെക്കാലമെടുത്തു. അത് തന്നെയുമല്ല, അപകടത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു. കാനാൻ ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ സമൃദ്ധി തേടി, ഭക്ഷണം തേടി അബ്രഹാമും സാറായും കൂടി ഈജിപ്തിലെത്തി. അവിടെ ഈജിപ്തിൽ തൻ്റെ ഭാര്യ മൂലം തനിക്ക് അപകടമുണ്ടായേക്കും എന്ന് കരുതിയ അബ്രഹാം സാറായോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന കാര്യം പറയരുത്, നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. വാസ്തവത്തിൽ ഒരു ഡിസ്റ്റൻറ്റ് കസിനായിരുന്നു, ഒരു സഹോദരിയായിരുന്നു സാറ. പക്ഷേ ഫറവോയുടെ അന്തപുരത്തിലേക്ക് നയിക്കപ്പെട്ട സാറായോടുകൂടി വാഗ്ദാനങ്ങളും അപ്രത്യക്ഷമാകും എന്ന് തോന്നും. സാറ ഫറവോയുടെ അന്തപുരത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ഒരിക്കലും പൂർത്തിയാകുമായിരുന്നില്ല. പക്ഷേ ദൈവം അതിനെ അനുവദിച്ചില്ല. അബ്രഹാമിൻ്റെ ബലഹീനതയായിരിക്കാം, അബ്രഹാമിൻ്റെ ഭയമായിരിക്കാം അതിന് കാരണമായിത്തീർന്നു. പക്ഷേ ദൈവം അബ്രഹാമിനെ കൈവിടിഞ്ഞില്ല. അബ്രഹാമിന് നൽകിയ വാഗ്ദാനം ദൈവം അനുസ്മരിച്ചു. അതുകൊണ്ട് തന്നെ സാറായെ സുരക്ഷിതയായി അന്തപുരത്തിൽ സൂക്ഷിച്ചു, തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അബിമലേക്കുമായുള്ള ബന്ധത്തിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നതായിട്ട് കാണും. ഇങ്ങനെ സാറായും അബ്രാഹവും വേർപിരിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ദൈവം അത് സമ്മതിക്കാതെ തുടർന്നു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറാ തന്നെ ഒരു തന്ത്രം കണ്ടെത്തുക, ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു ഉപാധി. എന്നിലൂടെയോ ഒരു കുഞ്ഞിനെ ജനിക്കാൻ, ഒരു കുഞ്ഞിനെ നൽകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എൻ്റെ ദാസിയിലൂടെ അബ്രാഹത്തിൻ്റെ കുഞ്ഞിനെ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുക എന്നതായിരുന്നു സാറാ വിഭാവനം ചെയ്ത പദ്ധതി. അതിനുവേണ്ടിയാണ് ഈജിപ്തുകാരിയായ ഹാഗാർ എന്ന തൻ്റെ ദാസിയെ അബ്രാഹത്തിന് നൽകുക. നമുക്ക് അരോചകമായി തോന്നാം ഇന്ന്, പക്ഷേ അന്ന് നാട്ടു നടപ്പായിരുന്നു അത്. അബ്രാഹത്തിന് സമകാലികനായിരുന്ന ബാബിലോൺ രാജാവ് ഹമ്മുറബിയുടെ നിയമസംഹിതയിൽ ഇപ്രകാരം ഒരു നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശത്തെ ഒരു പൗരന് സ്വന്തം ഭാര്യയിൽ നിന്ന് മക്കളുണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് തൻ്റെ ദാസിയെ ഭർത്താവിന് കൊടുക്കുകയും ആ ദാസിയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അത് ഭാര്യയിൽ നിന്ന് ജനിച്ച കുഞ്ഞായി പരിഗണിക്കുകയും ചെയ്യണം എന്ന് ഒരു നിയമമുണ്ടായിരുന്നു. അപ്പോൾ ആ നിയമപ്രകാരമാണ് ഹാഗാറിനെ അബ്രാഹത്തിന് കാഴ്ചവെക്കുന്നതും അബ്രാഹത്തിന് ഹാഗാറിൽ നിന്നൊരു പുത്രൻ ജനിക്കുന്നതും. ഇപ്രകാരം ജനിക്കുന്ന പുത്രൻ നിയമപ്രകാരം സാറായുടെ പുത്രനായി പരിഗണിക്കപ്പെടും. പക്ഷേ പിന്നീടുള്ള കഥ നമുക്കറിയാം, താൻ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ ഹാഗാർ അഹങ്കരിച്ചു, തൻ്റെ യജമാനത്തിയെ അധിക്ഷേപിച്ചു, അവസാനം അവർ തമ്മിൽ ശത്രുതയായി, ഹാഗാർ പുറന്തള്ളപ്പെടുകയായി. ആ ഒരു കഥയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹാഗാറിൽ നിന്ന് ജനിച്ച വ്യക്തി അബ്രാഹത്തിൻ്റെ സന്തതി തന്നെയാണ്. അവനെയും ഒരു വലിയ ജനതയാക്കി മാറ്റി. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദാനം ഹാഗാറിലൂടെ ആയിരുന്നില്ല പൂർത്തിയാകാനിരുന്നത്. അപ്പോഴേ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. സാറായിലൂടെ തന്നെ ദൈവം ഒരു കുഞ്ഞിനെ നൽകും എന്ന് അബ്രാഹാം വിശ്വസിക്കേണ്ടി വന്നു. ആ വിശ്വാസം പരീക്ഷണങ്ങൾ നേരിട്ട ചില സാഹചര്യങ്ങളിത്, മകനെ സംബന്ധിച്ച പരീക്ഷണം, അതുപോലെ തന്നെ ദേശത്തെ സംബന്ധിച്ചുമുണ്ടായിരുന്നു. നിനക്ക് സ്വന്തമായി ഞാൻ ദേശം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കാലുകുത്താനുള്ള ഇടം സ്വന്തമായിട്ട് ദൈവം അബ്രാഹത്തെ നൽകിയില്ല. അത് സാറായുടെ മരണം വരെ. അപ്പോഴിങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനം പൂർത്തിയാവുന്നത് കാണാതെ കാത്തിരിക്കേണ്ടി വന്ന വ്യക്തിയാണ് അബ്രാഹാം. താൻ കണ്ടില്ലെങ്കിലും വിശ്വസിക്കാൻ അബ്രാഹാം സന്നദ്ധനാകുന്നു. ഈ വിശ്വാസത്തെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. 11:8 വാക്യങ്ങളിൽ, വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിയുന്ന അബ്രാഹാം. ഈ പരീക്ഷണങ്ങളൊക്കെ അവസാനത്തെ പരീക്ഷണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിസ്സാരങ്ങളായിരുന്നു. ഏറ്റവും നിർണായകമായ പരീക്ഷണമാണ് അവസാനത്തേത്. അബ്രാഹത്തിന് ജനിച്ച ഇസഹാക്ക്, വാഗ്ദാനത്തിൻ്റെ പുത്രൻ, തൻ്റെ എല്ലാ പ്രതീക്ഷകളും പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന ആ ഒരു പുത്രനാണ് ദൈവം ആവശ്യപ്പെടുക. 22 ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നിർണായകമായി ഇറങ്ങി വരുന്ന സംഭവം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22:1-2 പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. ഇത് പരീക്ഷയാണെന്ന് അബ്രാഹത്തിനറിയില്ല, ദൈവത്തിനെ അറിയൂ. ഇതൊരു പരീക്ഷയാണ്. പരീക്ഷ ഇതായിരുന്നു, അബ്രാഹാം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാദേശത്തേക്ക് പോകുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. ആരെയാണ് അർപ്പിക്കേണ്ടത്? നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസഹാക്കിനെ. വളരെ വ്യക്തമായി എടുത്തു പറയുകയാണ്, അബ്രാഹത്തിന് ആരാണ് ഇസഹാക്ക്? അബ്രാഹത്തോട് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? സംശയത്തിന് പഴുതില്ലാതെ ആവശ്യപ്പെടുകയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ, നിന്നേക്കാൾ കൂടുതൽ സ്നേഹം ഇസഹാക്കിനോടാണ് എന്നെനിക്കറിയാം. ദൈവം അറിഞ്ഞുകൊണ്ടാണ് പറയുക. ഇതൊരു പരീക്ഷയാണ് ദൈവത്തെ സംബന്ധിച്ച്. പക്ഷേ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ഇതെന്താണെന്ന്. ദൈവത്തെ ഇത്രയും ക്രൂരനായി കാണാൻ സാധിക്കുമോ? അബ്രാഹത്തിന് ചോദിക്കാമായിരുന്നു, എന്തിനു വേണ്ടിയാണ് അവിടുന്ന് എന്നെ ഇത്രയുമാത്രം വാഗ്ദാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ച് പ്രത്യാശ നൽകി വളർത്തിക്കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയാണ് എന്നെ ഹാരാനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാനാൻ ദേശത്തേക്ക്? വീണ്ടും വീണ്ടും നൽകിയ വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ, ഇതിൻ്റെയെല്ലാം അർത്ഥം എന്താണ്? നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി കാണും. സാധാരണ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അബ്രാഹം തൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഇസഹാക്കിനെയാണ്. തനിക്കുള്ളതെല്ലാം ഇസഹാക്കിന് വേണ്ടി ബലി കഴിക്കാൻ അബ്രാഹം സന്നദ്ധമാകുമായിരുന്നു. ഇസഹാക്കിന് പകരം സ്വയം ബലിയായി അർപ്പിക്കാനും അബ്രാഹം സന്നദ്ധനാകുമായിരുന്നു. കാരണം ഇസഹാക്കിലൂടെയാണ് താൻ തുടർന്ന് ജീവിക്കുന്നതെന്ന് അബ്രാഹം വിശ്വസിച്ചിരുന്നു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെ എവിടെയാണ് ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ അവനെ ബലിയർപ്പിക്കണം. മോറിയ ദേശത്തേക്ക് പോകണം എന്നാണ് പറയുക. മോറിയ എന്ന വാക്കിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. കർത്താവ് കണ്ടു എന്നാണ് അർത്ഥം. കർത്താവ് കാണുന്നു, എല്ലാം കാണുന്നവനാണ് ദൈവം എന്നനുസ്മരിപ്പിക്കുന്നതാണ് മോറിയ ദേശം. ഈ മലയ്ക്കൊരു സവിശേഷതയുണ്ട്. ഈ മലയിലാണ് അബ്രാഹത്തോട് ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നീട് ഈ മലയിലാണ് ദാവീദ് ഉടമ്പടിയുടെ പേടകം സ്ഥാപിച്ചത്. ഈ മലയിലാണ് പിന്നീട് സോളമൻ ദേവാലയം നിർമ്മിച്ചത്. അബ്രാഹത്തോട് ആവശ്യപ്പെട്ട സ്ഥലം മോറിയ ദേശത്തേക്ക് പോവുക. എല്ലാം കാണുന്നവനായ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ദൈവം മനുഷ്യനെ ബലിയഴിക്കാൻ ആഗ്രഹിക്കുമോ? നരബലി നിലവിലുണ്ടായിരുന്നു. ബൈബിളിൽ അനേകം പരാമർശങ്ങളുണ്ട് നരബലിയെക്കുറിച്ച്. കാനാൻകാരൻ നരബലി അർപ്പിച്ചിരുന്നു. അതിന് സ്വാധീനത്തിൽപ്പെട്ട ഇസ്രായേൽ രാജാക്കന്മാരും നരബലി അർപ്പിച്ചിരുന്നു. ഇന്നും ചുരുക്കമായി എവിടെയെങ്കിലുമൊക്കെ നരബലി നടക്കുന്നതായിട്ട് കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പത്രങ്ങളിൽ ചുരുക്കമായി റിപ്പോർട്ടുകൾ വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേട്ടു, വായിക്കാൻ സാധിച്ചു ഒരു പത്ര റിപ്പോർട്ട്. രണ്ട് ഡോക്ടർമാർ കൂടി ഒരു ജൂനിയർ ഡോക്ടറെ ബലി കഴിക്കാനായിട്ട് ശ്രമിച്ചുവെന്നും വലിയ മൽപ്പിടുത്തത്തിന് ശേഷം പരിക്കുകളോടുകൂടി ജൂനിയർ ഡോക്ടർ ഓടി രക്ഷപ്പെട്ടുവെന്നും ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണെന്നും. മന്ത്രവാദത്തിന് അടിപ്പെട്ടു പോയ രണ്ട് അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ കഥയാണത്. ഭാരതത്തിലെ പ്രത്യേക സ്ഥലത്ത് ഇന്നും നരബലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദൈവം നരബലി ആവശ്യപ്പെടുന്നുണ്ടോ? അബ്രാഹത്തോട് തൻ്റെ ഏകമകനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇപ്രകാരം ഒരു ക്രൂരനായ ദൈവമാണോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും അബ്രാഹം ചോദിക്കുന്നില്ല. അബ്രാഹത്തിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ബൈബിൾ ഒന്നേ പറയുന്നുള്ളൂ, മൂന്നാമത്തെ വാക്യത്തിൽ, അബ്രാഹം അതിരാവിലെ എഴുന്നേറ്റ് കഴുതിക്ക് ജീനിയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ചോദ്യം ചെയ്യാത്ത വിശ്വാസം, സംശയിക്കാത്ത വിശ്വാസം, ഒന്നും മാറ്റിവെക്കാത്ത വിശ്വാസം, ഇതാണ് അബ്രാഹത്തിൻ്റേത്. അബ്രാഹത്തിൻ്റെ ജീവിതം എപ്പോഴും ഇപ്രകാരം ഒരു വിശ്വാസത്താൽ നയിക്കപ്പെട്ടതായിരുന്നു. തന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് അബ്രാഹം വിശ്വസിച്ചു. വന്ധ്യയായ തൻ്റെ ഭാര്യയിൽ നിന്ന് വൃദ്ധനായ തനിക്കൊരു പുത്രനെ നൽകാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇനിയും തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ ദൈവത്തിന് സാധിക്കും എന്ന് അബ്രാഹം വിശ്വസിച്ചു. അബ്രാഹത്തെ സംബന്ധിച്ച് ദൈവം നൽകുന്ന ദാനമായിരുന്നില്ല പ്രധാനം, ദൈവം തന്നെയായിരുന്നു. ദാനത്തേക്കാൾ കൂടുതൽ ദാതാവിനെ സ്നേഹിക്കുന്ന അബ്രാഹം, അനുഗ്രഹത്തേക്കാൾ കൂടുതൽ അനുഗ്രഹിക്കുന്നവനെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന അബ്രാഹം. അബ്രാഹത്തിന് താനും തൻ്റെ ജീവിതവും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മടിയില്ല. തീർച്ചയായിട്ടും ഉള്ള ദുഃഖമുണ്ടാകാം, പ്രതീക്ഷിക്കാം. എന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന അബ്രാഹം അവർ യാത്ര പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. ആരാധിക്കാൻ പോവുകയാണ്. അബ്രാഹത്തെ സംബന്ധിച്ചോളം ബലിയർപ്പണമാണ് ആരാധന, അഥവാ ആരാധന ബലിയർപ്പണമാണ്. ആരാധന എന്ന് പറഞ്ഞ് സമ്പൂർണമായ സമർപ്പണമാണ്. അത് കുമ്പിടുന്നതോ നമസ്കരിക്കുന്നതോ കുന്തിരിക്കം പോകിക്കുന്നതോ ഒന്നുമല്ല, ഇതെല്ലാം അടയാളങ്ങളാണ്. ആരാധന എന്ന് പറഞ്ഞ് സമ്പൂർണമായ സമർപ്പണം, എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. നീയാണെൻ്റെ ജീവൻ്റെ ഉറവിടം, നീയാണെൻ്റെ ലക്ഷ്യം, നീയാണെൻ്റെ സർവവും, നീയില്ലാതെ എനിക്കൊന്നുമില്ല, നീ തരാത്തതായിട്ട് എനിക്കൊന്നുമില്ല, നീയാണെൻ്റെ നാഥൻ എന്ന് പറഞ്ഞ് എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ അടിയറ വയ്ക്കുന്നിടത്താണ് ആരാധനയുണ്ടാവുക. അപ്പോൾ അബ്രാഹം പറഞ്ഞത് ഞാൻ ആരാധിക്കാൻ പോവുകയാണ്. നമസ്കരിക്കുക എന്ന് പറയും. ഞാനല്ല, നീയാണ് പ്രധാനം. ഞാൻ തന്നെ നിൻ്റെ ദാനമാണ്. നീയല്ലാതെ എനിക്കൊന്നുമില്ല. ഇപ്രകാരം ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുകയാണ് ബലിയർപ്പണത്തിലൂടെ ചെയ്യുന്നത്. അബ്രാഹം പറഞ്ഞു, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്തു മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. മലമുകളിലേക്ക് ചുമലിൽ വിറകുമായി കയറിപ്പോകുന്ന ഇസഹാക്ക്, പുറകെ കത്തിയുമായി പോകുന്ന ബലിയർപ്പിക്കാൻ പോകുന്ന പിതാവ്, അദ്ദേഹത്തിൻ്റെ ഹൃദയവികാരങ്ങൾ എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ സാധിക്കൂ. ബൈബിൾ അധികമൊന്നും പറയുന്നില്ല. നിശബ്ദരായിട്ടാണ് അവർ പോവുക. ആ നിശബ്ദതയെ ഭഞ്ജിക്കുന്നത് ഇസഹാക്കാണ്. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ. ഹൃദയം തകരുന്ന ഒരു വിളിയാണ്, പിതാവേ. എന്താ മകനെ, അവൻ വിളി കേട്ടു. പിതാവും മകനും തമ്മിലുള്ള ഗാഢമായ സ്നേഹബന്ധത്തെ, അതിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വിളിയും മറുപടിയും. എന്താ മകനെ? ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? തീയും വിറകുമുണ്ടല്ലോ, ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? നീയാണ് കുഞ്ഞാടെന്ന് അബ്രാഹാം പറയുന്നില്ല. വിശ്വാസിയായ അബ്രാഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അബ്രാഹത്തിന് പറയാൻ സാധിക്കുന്നില്ല നിന്നെയാണ് ബലിയർപ്പിക്കാൻ പോകുന്നതെന്ന്. അത് ഇസഹാക്ക് ഇപ്പോൾ അറിയേണ്ടതുമില്ല. പക്ഷേ അബ്രാഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വിശ്വാസം അതിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഇതാണ്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അപ്പോൾ ദൈവം തരും എന്നുള്ള വിശ്വാസത്തോടുകൂടി ബലിയർപ്പിക്കാനായിട്ട് പടന്നു പോകുന്ന അബ്രാഹം മലമുകളിലെത്തി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതു, വിറകടുക്കി വെച്ച് ഇസഹാക്കിനെ ബന്ധിച്ചു, വിറകിനു മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു. ഇനിയൊന്നും അവശേഷിക്കുന്നില്ല, അനുസരിക്കാൻ തയ്യാറാണ്. ബലിപീഠം ഒരുക്കി, വിറകിന് തീ കൊളുത്തി, ബലിവസ്തു ബലിമൃഗത്തെ മകനെ ബലിയർപ്പിക്കാനായി കത്തി ഉയർത്തുമ്പോഴാണ് ദൈവം പ്രത്യക്ഷപ്പെടുക. ഇതുവരെ പരീക്ഷണമായിരുന്നു. പരീക്ഷണത്തിൽ അബ്രാഹം വിജയിച്ചു. ഒന്നും മാറ്റിവെക്കാതെ ഒരു നിമിഷത്തിനകം കത്തി മകൻ്റെ ഹൃദയത്തെ പിളർക്കും, കഴുത്തറക്കും, രക്തം ചിന്തും. ഇതാണ് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാവുക. ഒന്നും മാറ്റിവെക്കാതെ, ഒന്നും അവശേഷിപ്പിക്കാതെ. പക്ഷേ അതിന് ദൈവം അനുവദിച്ചില്ല. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു. ഇതുവരെ ഒരു തവണയേ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ, ഇവിടെ രണ്ട് തവണ. വളരെ പെട്ടെന്നാണ്. സെൻസ് ഓഫ് ഏർജൻസ് പറയും, എന്തോ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് വിളിക്കുകയാണ്, അബ്രാഹം അബ്രാഹം. അരുത് എന്നാണ് പറയുക, തിരക്കിട്ടുള്ള വിളി. അബ്രാഹം അബ്രാഹം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. അബ്രാഹത്തിന് എപ്പോഴും ഇതേ ഉള്ളൂ, ഇതാ ഞാൻ. ദൈവം വിളിച്ചാൽ ഞാൻ തയ്യാറാണ്, ദൈവം ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ തയ്യാറാണ് എന്തും. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, കാരണം നിൻ്റെ ഏകപുത്രനെ എനിക്കു തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹത്തിന് തൻ്റെ വിശ്വാസം തെളിയിക്കാനുള്ള അവസരമായിരുന്നു ഇത്. ഇതൊരു പരീക്ഷയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അബ്രാഹം അത് ചെയ്യുക. തൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം നിമന്ത്രിച്ച് ആവശ്യപ്പെട്ടത് കൊടുക്കാൻ സന്നദ്ധമാണ്. എത്ര വലിയ ത്യാഗമാണെങ്കിലും, ഏത് വലിയ നഷ്ടവും ദൈവത്തിന് വേണ്ടി സഹിക്കാൻ അബ്രാഹം സന്നദ്ധനായിരുന്നു. ഇപ്പോൾ ദൈവവും അവിടുത്തെ ഹിതവുമാണ് അബ്രാഹത്തിനെ സംബന്ധിച്ച് പരമപ്രധാനം. അതിനേക്കാൾ വലുത് അബ്രാഹത്തിനൊന്നുമില്ല. ഇത് തെളിയിക്കാനുള്ള അവസരമാണ് പരീക്ഷണം. ബൈബിളിൽ നമ്മൾ പരീക്ഷണത്തെക്കുറിച്ച് പറയാറുണ്ട്, പ്രലോഭനത്തെക്കുറിച്ചും പറയാറുണ്ട്. ടെസ്റ്റ് എന്നും ടെംപ്റ്റേഷൻ എന്നും പറയും. ഹീബ്രുവിൽ ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുക, പക്ഷേ രണ്ട് അർത്ഥത്തിലുണ്ട്. അബ്രാഹത്തെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു. ഹി വാസ് ടെസ്റ്റഡ്. അബ്രാഹത്തിന് തൻ്റെ വിശ്വാസം തെളിയിക്കാനുള്ള അവസരമായിരുന്നു ഈ ടെസ്റ്റ് അഥവാ പരീക്ഷ. കുട്ടികൾ പഠിച്ചോ ഇല്ലയോ എന്ന് തെളിയിക്കാനുള്ള അവസരമാണല്ലോ പരീക്ഷകൾ നടക്കുന്നത്. പക്ഷേ മറ്റൊന്നുണ്ട്, പ്രലോഭനമെന്ന് പറയും. ആ തിന്മയിലേക്ക് നയിക്കുന്നതാണ് ടെംപ്റ്റേഷൻ. ഇപ്പോൾ ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല, പക്ഷേ ദൈവം പരീക്ഷിക്കും. എൻ്റെ വിശ്വാസം തെളിയിക്കാൻ എനിക്ക് അവസരം നൽകും. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അത്യാഹിതങ്ങൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, എനിക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ രോഗങ്ങളും പരീക്ഷണമാവും. ദൈവം എന്നെ പരീക്ഷിക്കുന്നതാവും എൻ്റെ വിശ്വാസം ഏറ്റുപറയാൻ. ദൈവത്തിൽ ഞാൻ എത്രമാത്രം ആശ്രയിക്കുന്നുണ്ട് എന്ന് എനിക്ക് തെളിയിക്കാൻ ഉള്ള അവസരമാണ് പരീക്ഷണം. അബ്രാഹം ആ പരീക്ഷണത്തിൽ വിജയിച്ചു, പൂർണ്ണമായും വിജയിച്ചു. അതുകൊണ്ട് പറയുന്നത്, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. അപ്പോൾ ദൈവത്തിന് മുമ്പേ അറിയാൻ പാടില്ലായിരുന്നു. എല്ലാം അറിയുന്ന ദൈവത്തിന് ഇപ്രകാരം ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോയാലേ അബ്രാഹത്തിന് വിശ്വാസം അറിയുകയുള്ളൂ എന്ന് ചോദിക്കാം. അത് നമ്മുടെ ബാലിശമായ ചോദ്യമാണ്. ദൈവത്തിന് ഉറപ്പായെന്ന് പറയുമ്പോൾ അബ്രാഹത്തിന് ആ ഉറപ്പ് നൽകുകയാണ്. അബ്രാഹത്തിന് തന്നെ ഒരവസരം ഒരുക്കുകയാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസം, ഒന്നും മാറ്റിവെക്കാത്ത വിശ്വാസം. ഈ വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരം പറയും, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അപ്പോഴും സമ്പൂർണമായ സമർപ്പണത്തിലൂടെയാണ് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം പൂർത്തിയാവുന്നത്. നീ നിൻ്റെ ഏകജാതനെ പോലും നൽകാൻ മടിക്കായതുകൊണ്ട് നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. ഇത് അബ്രാഹത്തിൻ്റെ ബലി. ഈ അബ്രാഹത്തിൻ്റെ ബലി വലിയ ഒരു ബലിയിലേക്ക് സൂചനയാണ്. നമുക്കറിയാം, അബ്രാഹം തൻ്റെ മകനെ ബലി കഴിക്കാൻ തയ്യാറായി, പക്ഷേ ബലി കഴിക്കേണ്ടി വന്നില്ല. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെ ഞാൻ കാണിച്ചു തരുന്ന മോറിയ ദേശത്ത് പോയി അവിടെ കാണുന്ന ഞാൻ കാണിച്ചു തരുന്ന മലയിൽ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു. അബ്രാഹം ഇസഹാക്കിൻ്റെ ചുമരിൽ വിറക് വെച്ചു കൊടുത്തു. ചുമരിൽ ബലിക്കുള്ള വിറകുമായി മല കയറിപ്പോകുന്ന ഇസഹാക്ക്, അതൊരു വലിയ പ്രതീകമാണ്, വരാനിരുന്ന മറ്റൊരു മഹാബലിയുടെ പ്രതീകം. ഈ മോറിയ മലയിലാണ് പിന്നീട് അബ്രാഹത്തിൻ്റെ മകനായ യേശു ക്രിസ്തു ബലിയായി അർപ്പിക്കപ്പെടുക. രണ്ടും ഒരു പ്രദേശം തന്നെ. ജെറൂസലം ദേവാലയത്തിന് അടുത്താണ് യേശുവിനെ ബലി, യേശു സ്വയം ബലിയായി അർപ്പിച്ച ഗാഗുൽത്ത. ഗാഗുൽത്തായും മോറിയായി തന്നെയാണ്. അപ്പോഴ് അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെട്ടത് ദൈവം തന്നെ ചെയ്യുകയായി. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെ ഒരു ദഹനബലിയായി എനിക്ക് അർപ്പിക്കണമെന്ന് പറഞ്ഞ ദൈവം അവസാനം തൻ്റെ ഏകമകനെ ബലിയായി അർപ്പിക്കുകയായി. അപ്പോഴും വരാൻ പോകുന്ന വലിയ ബലിയുടെ ഒരു മുന്നോടിയും പ്രതീകവുമായിരുന്നു ഇസഹാക്ക്. അതാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ യേശു ഇപ്രകാരം പറയും. മൂന്നാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കുരിശിൽ ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുക. തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടി മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് അബ്രാഹത്തിൻ്റെ ബലിയുടെ ലക്ഷ്യം. അബ്രാഹത്തിൻ്റെ ബലി ഉന്നം വെച്ചത് അഥവാ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു വലിയ സ്നേഹത്തിലേക്കാണ്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട ദൈവമാണ് ഇപ്പോൾ തൻ്റെ ഏകജാതനെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കായി വേണ്ടി ബലിയായി അർപ്പിക്കുന്നത്. അവിടെ ഒഴിവ് കഴിവില്ല. അബ്രാഹം കത്തി ഉയർത്തിയപ്പോൾ ആ കത്തി തടഞ്ഞു ദൈവം, ദൈവത്തിൻ്റെ ദൂതൻ. പക്ഷേ ഇവിടെ ആരും തടയുന്നില്ല. അബ്രാഹത്തിൻ്റെ ബലിക്ക് പറയും, ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ ദൈവം കാണിച്ചു കൊടുത്തു. പക്ഷേ ഇവിടെ മറ്റൊരു മുട്ടാടില്ല, മറ്റൊരാടില്ല ബലിയർപ്പിക്കാനായിട്ട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ യോഹന്നാൻ പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോഴേ മോറിയാമലയിൽ ദൈവം കാണിച്ചു കൊടുത്ത കുഞ്ഞാട് വരാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ തന്നെ പ്രതീകമായിരുന്നു. അപ്പം നമ്മൾ യേശുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. പ്രകാശത്തിലേക്ക് നയിക്കണമേ, ജീവനിലേക്ക് നയിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രകാശവും ജീവനും അമർത്യതയും ഒക്കെ നമുക്ക് നൽകാനായി ദൈവം അയക്കുന്നത് തൻ്റെ ഏകപുത്രനെയാണ്. ആ ഏകപുത്രൻ നമുക്ക് ജീവൻ നൽകുന്നത് ബലിയർപ്പണത്തിലൂടെയുമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. ഈ ഒരു വലിയ സ്നേഹത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അബ്രാഹത്തിന് ദൈവം നൽകിയ കൽപ്പന, അല്ലെങ്കിൽ അബ്രാഹത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ അർത്ഥം? ദൈവം ബലിയല്ല ആവശ്യപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെയും ബലി ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹോമബലികളും ദഹനബലികളും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ആടുകളുടെ രക്തം കുടിക്കുന്നില്ല, മുട്ടാടുകളുടെ മേധസ് അവിടുത്തേക്ക് ആവശ്യമില്ല. ഒരു ബലിയും ആവശ്യമില്ല ദൈവത്തിന്. ഈ വനത്തിലെ മൃഗങ്ങളെല്ലാം എല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ദൈവം കാളയുടെ രക്തം കുടിക്കുമെന്നോ മുട്ടാടിൻ്റെ മേധസ് ഭക്ഷിക്കുമെന്നോ ഒന്നും വിചാരിക്കേണ്ടതില്ല. മാംസം കത്തിയരിയുന്ന ഗന്ധം കൊണ്ട് തൃപ്തനാകുന്നവനല്ല ദൈവം. ദൈവം ആഗ്രഹിക്കുന്നത് ബലിയല്ല, അനുസരണമാണ്, സമ്പൂർണമായ സമർപ്പണം. ബലി ഒരു സമർപ്പണത്തിൻ്റെ അടയാളം മാത്രമാണ്. മനുഷ്യൻ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് തൻ്റെ തന്നെ ജീവന് പകരമായിട്ടാണ്. ആത്മഹത്യ ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. എനിക്കെൻ്റെ കഴുത്തറുത്ത് രക്തം ദൈവത്തിന് കൊടുക്കാനാവില്ല, അതുകൊണ്ട് ആർക്കും ഉപകാരവുമില്ല. അപ്പോൾ എനിക്ക് പകരമായൊരു മൃഗത്തെ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവൻ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. ആ പ്രതീകം, അതിൻ്റെ പിന്നണിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം, സമർപ്പണം ഉണ്ടായിരിക്കണം, അനുസരണമാണ് ആവശ്യം. വിശ്വാസവും അനുസരണവും. അബ്രാഹം വിശ്വസിച്ചു, അബ്രാഹം അനുസരിക്കാൻ സന്നദ്ധനായി. ആ അനുസരണത്തിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നു ഇസഹാക്കിനെ ബലിയർപ്പിച്ചത്. ഇപ്രകാരം ഒരു അനുസരണമാണ് രക്ഷണയുമായി തീരുക. അബ്രാഹാം വിശ്വസിച്ചു, അതവന് രക്ഷയ്ക്ക് കാരണമായിത്തീർന്നു, അവന് നീതീകരണത്തിന് കാരണമായിത്തീർന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയും. അപ്പോൾ അബ്രാഹാം അർപ്പിച്ച ബലി, അബ്രാഹത്തിനോട് ആവശ്യപ്പെട്ട ബലി, അത് യേശുവിൻ്റെ ബലിയുടെ ഒരു മുന്നോടിയും പ്രതീകവുമാണ്. അപ്പോൾ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ ഇപ്രകാരം ഒരു സമർപ്പണത്തിന് സന്നദ്ധരാവണം. എന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുക. ദൈവമാണ് എനിക്ക് ജീവൻ നൽകിയതെന്ന്, എന്നെ സംബന്ധിച്ച് ലക്ഷ്യം നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. അഴിയാൻ തയ്യാറാവുക, വിട്ടുകൊടുക്കാൻ സന്നദ്ധമാവുക. മരണത്തിൽ നിന്നും ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. മൃതപ്രായനായ വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ ദൈവത്തിന് ഇന്നും സാധിക്കും എൻ്റെ പരാജയങ്ങളിൽ നിന്ന് ജീവൻ കൊണ്ടുവരാൻ, എൻ്റെ പരാജയങ്ങൾ തന്നെ ഉയർത്താൻ, എൻ്റെ പാപത്തിൽ നിന്ന്, എൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. പൂർണ്ണമായും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയമായി സമർപ്പിക്കുക. അബ്രാഹത്തിൻ്റെ ബലി നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ദൈവത്തിന് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളം, ആ സ്നേഹത്തിന് നമ്മൾ കൊടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെ മറുപടിയാണ്. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരിധികളില്ലാതെ, ഉപാധികളില്ലാതെ വിശ്വസിക്കാനായിട്ട് അബ്രാഹാം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അബ്രാഹത്തിലൂടെ ദൈവവും നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ നൽകാൻ മാത്രം, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രം, അത്രമാത്രം അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു, അവിടുന്ന് എന്നെ സ്നേഹിച്ചു. അനന്തമായ ഈ സ്നേഹം അവിടുത്തെ പുത്രനിലൂടെ അവിടെ ഞങ്ങൾക്ക് പ്രകടമാക്കി തന്നു. ആ പുത്രൻ്റെ തിരു അവതാരത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസവും അങ്ങയോടുള്ള അനുസരണവും വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, തൻ്റെ ഏകമകനെ പിതാവിന് ബലിയായി അർപ്പിച്ച അവിടുന്ന് ഞങ്ങളുടെയും ജീവിതത്തെയും ദൈവകരങ്ങളിൽ ബലിയായി സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് ഞാൻ വിശേഷിപ്പിക്കപ്പെട്ട അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.